بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها، أما بعد. وهما نرايا سهودر قلي، السلام عليكم ورحمة الله وبركاته. سورة الأحقاف اند تفسيرانا نما البرجو ورند اي سورة را 29 مدلولا ആയത്തുകളുടെ വിശദീകരണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനമായി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദ് സറഫ്ന ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊന അൽഖുർആൻ. നബിയെ, താങ്കളുടെ അരികിലേക്ക് ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ നാം തിരിച്ചുവിട്ട സന്ദർഭം. യസ്തമിഊന അൽഖുർആൻ, അവർ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. ഫലം മഹദറൂഹു, അങ്ങനെ അതിനരികിൽ അവർ സന്നിഹിതരായപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, അൻസിറ്റു, നിങ്ങൾ മിണ്ടാതിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. ഫലം മഹുദിയ, അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ, വല്ലൗ ഇല ഖൗമിഹിം മുൻദിരീൻ, താക്കീതുകാരായിക്കൊണ്ട് അവരവരുടെ ജനതയിലേക്ക് പിരിഞ്ഞുപോയി. ഖാലു, അവർ പറഞ്ഞു, യാ ഖൗമന, ഓ ഞങ്ങളുടെ ജനങ്ങളെ, ഇന്ന സമിഅന കിതാബൻ, ഒരു കിതാബ് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഒരു ഗ്രന്ഥം, അതിൽ ആയത്തുകൾ ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു. ഉൻസില, അത് അവതരിപ്പിക്കപ്പെട്ടു, മിൻ ബഅദി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട കിതാബാണത്. മുസദ്ദിഖൻ ലിമ ബൈന യദൈഹി, ആ കിതാബ് എന്താണ് ചെയ്യുന്നത്? മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്ന കിതാബായിക്കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലിമ ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ളതിന്, അതിൻ്റെ മുമ്പുള്ള അള്ളാഹു ലോകത്ത് അവതരിപ്പിച്ച കിതാബുകളെ, അതിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണത്. യഹ്ദി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് അത് വഴി നടത്തുന്നു. വ ഇല തരീഖിൻ മുസ്തഖീം, ശരിയായ വഴിയിലേക്ക്. നോക്കൂ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ആദ്യം വന്ന് കേൾക്കാൻ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ശേഷം മുസ്ലിമീങ്ങളായ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും ദീൻ പഠിക്കുകയും ചെയ്ത പല സാഹചര്യങ്ങൾ, പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അവർ അവരുടെ ജനങ്ങളിലേക്ക് തിരിച്ചുപോയി, അവരെ ശരിയായ ദീനിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം മനുഷ്യരെ പോലെ ജിന്നുകൾ മുഖല്ലഫുകളാണ്, അഥവാ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ, അതവർക്ക് ബാധകമാണ്, അത് വിശ്വസിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. മലായിക്കത്താകട്ടെ, അവർ അള്ളാഹുവിനെ അനുസരിക്കുക മാത്രം ചെയ്യുന്നവരാണ്. അള്ളാഹു അവരെ ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യർ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാക്കാൻ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു. പക്ഷെ അള്ളാഹു മനുഷ്യരെ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹുവ അല്ലദീ ഖലഖക്കും ഫമിൻകും മുഅ്മിൻ വമിൻകും, നിങ്ങൾ, അവനാണ് നിങ്ങളെ പഠിച്ചത്. നിങ്ങളിൽ കാഫിറുണ്ട്, മുഅ്മിനുണ്ട്, നിങ്ങളിൽ കാഫിറുണ്ട്, മുഅ്മിനുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. മനുഷ്യരിൽ ഈ രണ്ട് വിഭാഗം ഉണ്ടാകണമെന്നത് അള്ളാഹുവിൻ്റെ കൗനിയായ, പ്രാപഞ്ചികമായി അവൻ നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ വിധിയാണ്. ജിന്നുകൾ, അവർ മനുഷ്യരെ പോലെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അവർക്ക് ബാധകമാണ്. അതുകൊണ്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ജിന്നുകൾ അവരുടെ കൗമിൻ്റെ, അവരുടെ ജനങ്ങളുടെ അരികിലേക്ക് ചെന്ന് പറയുകയാണ്, ഇന്ന സമിഅന കിതാബൻ, ഒരു കിതാബ് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഉൻസില, അത് അവതരിപ്പിക്കപ്പെട്ടു, മിൻ ബഅദി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം. ഖുർആനിന് മൂസാ നബിക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം പരിശുദ്ധ ഖുർആനിന് കൂടുതൽ സാദൃശ്യമുള്ളത് തൗറാത്തുമായിട്ടാണ്. തൗറാത്തിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ ഇഞ്ചീലും സബൂറും തൗറാത്തിന് ശേഷമാണ് അവതരിപ്പിക്കപ്പെട്ടത്. ദാവൂദ് നബിയും അതുപോലെ ഈസാ നബിയും അലൈഹി മസ്സലാത്തു വസ്സലാം മൂസാ നബിക്ക് ശേഷം നിയോഗിതരായവരാണ്. ഇഞ്ചീലും അതുപോലെ സബൂറുമെല്ലാം തൗറാത്തിൻ്റെ മുതമ്മിമുകളായ കിതാബുകളാണ്. അഥവാ തൗറാത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതിലേതാനും വിധിവിലക്കുകൾ അധികം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതു മാത്രമാണ് തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലും ഉള്ളത്. ബാക്കി നിയമങ്ങളൊക്കെ തൗറാത്ത് അനുസരിച്ച് തന്നെയായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരു അസൽ തൗറാത്താണ് ഖുർആനിൻ്റെ അസൽ കിതാബ് എന്ന രൂപത്തിൽ പറയാവുന്ന കിതാബല്ല പരിശുദ്ധ ഖുർആൻ. മറിച്ച് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പൂർണ്ണമായ, ഖിയാമത്തു നാൾ വരെ നിലനിൽക്കുന്ന, അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള കിതാബാണ്. എല്ലാ അള്ളാഹു തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച കിതാബുകളാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാന ആദർശം ഒന്നാണ്, തൗഹീദ്. എല്ലാ കിതാബുകളിലും അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നു. വിശ്വാസ കാര്യങ്ങൾ എല്ലാ കിതാബുകളിലും ഒന്നാണ്. അതുപോലെ ചില നന്മകൾ, അത് ഏത് കാലത്തും നന്മകളാണ്. ആ നന്മകൾ എല്ലാ കിതാബുകളിലൂടെയും എല്ലാ നബിമാരിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തൗഹീദ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയാണ്. അതുപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, നിസ്കാരം, സദഖ കൊടുക്കുക, സത്യസന്ധത പാലിക്കുക, ലൈംഗിക വിശുദ്ധി പാലിക്കുക, ഈ വക നന്മകൾ എല്ലാ ശരീഅത്തുകളിലും ഒരുപോലെയാണ്. അതുപോലെ കൊടിയ തിന്മകൾ എല്ലാ ശരീഅത്തുകളിലും ഒരുപോലെ വിരോധിക്കപ്പെട്ട തിന്മകൾ, ശിർക്ക്, അതാണ് ഏറ്റവും വലിയ തിന്മ, അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നത്. അതുപോലെ കൊലപാതകം, വ്യഭിചാരം, വഞ്ചന, മാതാപിതാക്കളെ ദ്രോഹിക്കുക, അഹങ്കാരം പോലെയുള്ള മ്ലേച്ഛമായ തിന്മകൾ, വലിയ തിന്മകളുടെ മഹാതു അൽ കബായിർ എന്ന് പറയാവുന്ന രൂപത്തിലുള്ള തിന്മകൾ, അത് എല്ലാ ശരീഅത്തുകളിലും വിലക്കപ്പെട്ടതാണ്. എല്ലാ നബിമാരും അത് വിലക്കിയിട്ടുണ്ട്. അതേസമയം ശരീഅത്തിൻ്റെ വിശദാംശങ്ങൾ, മതനിയമങ്ങളുടെ ചില വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ട്. പഴയകാല ഉമ്മത്തുകളും പല ഉമ്മത്തുകൾ തമ്മിൽ അവരുടെ ശാരീരികമായ പ്രത്യേകതക്കനുസരിച്ച്, അവരുടെ മാനസികമായ ശേഷിക്കനുസരിച്ച്, മറ്റു ചില കാര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ ഹിക്മത്തിനാൽ അവൻ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. അതോടെ മുൻ കഴിഞ്ഞ ശരീഅത്തുകളെല്ലാം മൻസൂഖായി തീർന്നു, അതെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടു. ഇനി ഒരാൾക്കും ഞാൻ തൗറാത്ത് അനുസരിച്ചാണ് അമൽ ചെയ്യുന്നത്, ഇഞ്ചീൽ അനുസരിച്ചാണ് അമൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. മറിച്ച് ഇനി ജനങ്ങൾ അമൽ ചെയ്യേണ്ടത്, ജനങ്ങൾ സ്വീകരിക്കേണ്ട ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്, അത് മുഹൈമിനാണ്. മുൻകഴിഞ്ഞ കിതാബുകളെ ഈ അതിന് മേൽനോട്ടം വഹിച്ചിരിക്കുന്നു ഈ ഖുർആൻ. അതിലുള്ള നന്മകൾ, ആവശ്യമുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചിരിക്കുന്നു. മൂസാ നബിയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിനോട് സാദൃശ്യപ്പെടുത്തിയത് ഈ അർത്ഥത്തിലാണ്. അത് തന്നെയാണ് വറഖ്തു ഇബ്നു നൗഫൽ പറഞ്ഞതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹീ ലഭിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബിയെ കൂട്ടി വറഖ്തു ഇബ്നു നൗഫലിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വളരെ വൃദ്ധനായ, കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. പഴയ കിതാബുകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് മൂസാ നബിയുടെ അടുത്തേക്ക് വന്ന ആളാണ് താങ്കളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. മൂസാ നബിയെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം അത് ഈ രൂപത്തിലുള്ള ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിനോട് സാദൃശ്യം അത് തൗറാത്തിനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, മുൻകഴിഞ്ഞ കിതാബുകൾ സത്യപ്പെടുത്തുന്നു. യഹ്ദി ഇലൽ ഹഖ്, ഹഖിലേക്ക് ഖുർആൻ വഴി നടത്തുന്നു. വഇലാ തരീഖി മുസ്തഖീം, നേരായ വഴിയിലേക്ക്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഈ ഖുർആൻ തീർച്ചയായും ഏറ്റവും ശരിയായ വഴിയിലേക്ക് വഴി നടത്തുന്നു, ഏറ്റവും നേരായ വഴിയിലേക്ക് ഖുർആൻ വഴി നടത്തുന്നു. നോക്കൂ, ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിച്ച നന്മകൾ, ഖുർആനിലൂടെ അള്ളാഹു വിലക്കിയ തിന്മകൾ, അത് ബുദ്ധിയുള്ള, ശരിയായ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച നന്മകളാണ് ഏറ്റവും ശരിയായ നന്മകൾ. അതിലൂടെ അള്ളാഹു വിലക്കിയ തിന്മകളാകട്ടെ അതൊരുവൻ ചെയ്യാൻ നിന്നാൽ അത് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെ സമൂഹത്തിൻ്റെയും നാശത്തിന് കാരണമാകുന്ന തിന്മകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ വഴിയിലേക്കാണ് ഈ ഖുർആനിലൂടെ നമ്മെ വഴി നടത്തിയിട്ടുള്ളത്. യാ ഖൗമന അജീബു ദാഇ അല്ലാഹ് വആമിനു ബിഹ് യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും വയുജിർകും മിൻ അദാബിൻ അലീം. യാ ഖൗമന, ഓ ഞങ്ങളുടെ ജനങ്ങളെ, അജീബു, നിങ്ങൾ ഉത്തരം നൽകൂ, ദാഇ അല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള വിളിയാളം നടത്തുന്ന ആൾ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകൂ. വആമിനു ബിഹ്, ആ ദാഇയിൽ നിങ്ങൾ വിശ്വസിക്കൂ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വയുജീർക്കും, അവൻ നിങ്ങളെ രക്ഷിക്കും. മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജിന്നുകൾ അവരുടെ കൗമിനോട് പറയുകയാണ്, യാ ഖൗമന, ഓ ഞങ്ങളുടെ ജനങ്ങളെ, അജീബു, നിങ്ങൾ ഉത്തരം നൽകൂ, ദാഇ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാഇക്ക് അഥവാ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആൾക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നിലേക്കല്ല ക്ഷണിക്കുന്നത്, അഥവാ തന്നെ ഇബാദത്ത് ചെയ്യാനല്ല ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ തനിക്കെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ നൽകണം എന്ന് പറയാനല്ല ജനങ്ങളെ ക്ഷണിക്കുന്നത്, മറിച്ച് യഥാർത്ഥത്തിൽ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. ആ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദുർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വിശ്വസിച്ചേ തീരൂ. കാരണം ആ നബി വഴിക്കാണ് അള്ളാഹു ഈ ഗ്രന്ഥം നമുക്ക് തന്നിട്ടുള്ളത്, ഈ ശരീഅത്ത്, ഈ മതസംഹിത ഇസ്ലാം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. ദാഇ അല്ലാഹ് എന്ന വിശേഷണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയ്ക്കുള്ള, അള്ളാഹുവിലേക്കാണ് അവിടുന്ന് ക്ഷണിക്കുന്നത്, അവിടുത്തേക്ക് ഭൗതിക താല്പര്യങ്ങളല്ല ഉള്ളത് എന്നറിയിക്കുന്ന വാക്കാണ് എന്ത്? ദാഇ അല്ലാഹ് എന്ന വാക്ക്. അള്ളാഹുവിൻ്റെ ദാഇക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകൂ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, يَا أَيُّهَا الَّذِينَ آمَنُوا اسْتَجِيبُوا لِلَّهِ وَلِلرَّسُولِ إِذَا دَعَاكُمْ لِمَا يُحْيِيكُمْ وَاعْلَمُوا أَنَّ الْمَرْأَ أَنَّ اللَّهَ يَحُولُ بَيْنَ الْمَرْءِ وَقَلْبِهِ وَأَنَّهُ إِلَيْهِ تُحْشَرُونَ يَا أَيُّهَا الَّذِينَ آمَنُوا وَمُؤْمِنُونَ اسْتَجِيبُوا നിങ്ങൾ ഉത്തരം നൽകുക. لِلَّهِ وَلِلرَّسُولِ അല്ലാഹുവിനും അവന്റെ റസൂലിനും. إِذَا دَعَاكُمْ لِمَا يُحْيِيكُمْ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ, കാരണം ഈ വഹി സ്വീകരിക്കാത്തിടത്തോളം ഒരാൾ ചത്ത അവസ്ഥയിലാണ് ഉള്ളത്, അവൻ്റെ ഹൃദയം ജീവനില്ലാതെ ഇരിക്കുകയാണ്, ഇരുട്ടിലാവണം അവൻ കഴിയുന്നത്. എന്നാൽ ഈ വഹീന്, ഈ വഹി സ്വീകരിച്ചാൽ, അള്ളാഹുവിൻ്റെ സന്ദേശം ഖുർആനും സുന്നത്തും ഒരുവൻ സ്വീകരിച്ചാൽ അപ്പോഴാണ് അവന് ജീവൻ ലഭിക്കുന്നത്. ഇസ്തജീബു ലില്ലാഹി വല റസൂലി ഇദാ ദഅകും ലിമാ യുഹീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങളതിന് ഉത്തരം നൽകുക, ഇസ്ലാം സ്വീകരിക്കുക. വഅലമൂ, നിങ്ങൾ അറിയുക, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹ്, നിങ്ങൾ അറിയണം അന്നല്ലാഹ യഹൂലു, അല്ലാഹു തടസ്സമിട്ട് കളയുന്നതാണ്. ബൈനൽ മർഇ വഖൽബിഹ്, ഒരുവനും അവൻ്റെ ഹൃദയത്തിനും ഇടയിൽ അല്ലാഹു മറയിടുന്നതാണ്. വളരെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു അവൻ്റെ ദീൻ, അത് ലഭിച്ചാൽ, ആദ്യം അത് സ്വീകരിക്കാതെ പോയാൽ അവനുള്ള ശിക്ഷയായി അള്ളാഹു അവനെ എന്നേക്കുമായി അതിൽ നിന്ന് തടഞ്ഞേക്കാം. ഒരു ഹക്ക് സ്വീകരിക്കാതെ പോയാൽ അത് അതിൽ തടസ്സപ്പെടുക, പിന്നീട് അത് ലഭിക്കാതെ പോവുക, അല്ല മറിച്ച് അതിന് നേരെ വിരുദ്ധമായ തിന്മയിൽ ഒരുവൻ പെട്ടുപോവുക, അങ്ങേയറ്റം മോശമായ ആശയത്തിൽ അവൻ അകപ്പെടുക എന്ന കാര്യത്തിൽ അവൻ പെട്ടുപോകും. അള്ളാഹു ഒരുവനും അവൻ്റെ ഹൃദയത്തിനുവിടയിൽ മറയിടും എന്ന കാര്യം നിങ്ങൾ അറിയുക. വലിയ ശിക്ഷയാണത്. ഒരുവൻ അള്ളാഹു സത്യത്തിൽ നിന്ന് തടഞ്ഞേക്കുക എന്നത് വലിയ ശിക്ഷയാണ്. അത് നിങ്ങൾ അറിയുക. വഅന്നഹു ഇലൈഹി തുഹ്ഷറൂൻ, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന കാര്യവും നിങ്ങൾ അറിയുക. നോക്കൂ, യഹൂദികൾ, അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ രണ്ട് ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. സിഹറിൻ്റെ ആയത്ത് പറഞ്ഞതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് എന്താണ്? അവർ അള്ളാഹുവിൻ്റെ കിതാബ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. കിതാബ് ലഭിക്കപ്പെട്ടവർ അള്ളാഹുവിൻ്റെ കിതാബ് അള്ളാഹു വറ അദുഹൂരിയും പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. തൊട്ടടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. ഇസ്ലാം, ഈ ദീൻ, അള്ളാഹുവിൻ്റെ മാർഗം, അതിലേക്കുള്ള വിളിയാളം എത്തിയപ്പോൾ അത് സ്വീകരിക്കാതെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വേണ്ട എന്ന് വെച്ചാൽ ഈ സന്മാർഗം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ അത് തള്ളിക്കളഞ്ഞ ആളുകൾ അവർക്ക് പകരം കിട്ടിയത് എന്താണ്? തൊട്ടടുത്ത് ആയത്ത് നോക്കൂ നിങ്ങൾ, പിശാചിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുൽക്കിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ, സിഹർ മാരണം, അവരതിനെ പിൻപറ്റി. ബിസലി ദാലിമീന ബദല, അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശമാണ്. ബിസലി ദാലിമീന ബദല, സൂറത്തുൽ കഹ്ഫിലെ അള്ളാഹുവിൻ്റെ മനോഹരമായ പ്രയോഗം നോക്കൂ, ബിസലി ദാലിമീന ബദല, അക്രമികൾക്ക് എത്ര മോശമായ കാര്യമാണ് പകരം ലഭിച്ചത്. അതുകൊണ്ട് ഹക്ക് ഒരാൾ തള്ളിക്കളഞ്ഞാൽ ബാത്തിലായതുകൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കും എന്നത് അവനുള്ള ശിക്ഷയാണ്. ഇതാ ഇവർ പറയുകയാണ്, അജീബു ദാഇ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആൾക്ക് ഉത്തരം നൽകുക, വആമിനൂ ബിഹ്, അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക. എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലം? യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. വയുജീർക്കും, അവൻ നിങ്ങളെ രക്ഷിക്കുന്നതാണ്, ബിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന്. സഹോദരങ്ങളെ, ഈമാൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താണ്? ഏറ്റവും വലിയ ഉപകാരം എന്താണ്? കുഫ്റിലും ഷിർക്കിലും അകപ്പെടാതെ ഇസ്ലാമിലായിക്കൊണ്ട് ഒരുവൻ മരിക്കുക എന്നതിനുള്ള വലിയ, അതിനുള്ള അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നത്. കാരണം അതിനാണ് പരലോകത്ത് നാം ആവശ്യക്കാർ, നമുക്ക് റബ്ബ് പുറത്തു തരണം എന്നതിനാണ് നാം ആവശ്യക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം, നന്മ ചെയ്യുന്ന ആളാണല്ലോ ഞാൻ, എനിക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് ആവശ്യക്കാരനാണോ ഞാൻ എന്നൊരാൾക്കും തോന്നിപ്പോകരുത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങേയറ്റം ത്യാഗം സഹിച്ച പ്രയാസപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ എന്തെല്ലാം സഹിച്ചു, എന്നിട്ട് അവരുടെ അവർക്ക് അള്ളാഹു അവതരിപ്പിച്ച അവസാന ആയത്തുകളിലൊന്നിൽ നമുക്കറിയാം, സൂറത്ത് തൗബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന വർഷങ്ങളിൽ ഇറക്കപ്പെട്ട സൂറത്താണ്. കാരണം തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ധാരാളമായി ആ സൂറത്തിൽ കാണാം. തബൂക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങളിൽ അവസാനത്തേതാണ്. അതിൽ നിന്ന് പിന്തിനിന്ന ആളുകളെക്കുറിച്ചും മുനാഫിക്കുകളെക്കുറിച്ചും മുഅ്മിനുകളായ ചിലർ പിന്തുനിന്നതിനെ കുറിച്ചുമൊക്കെ ആ സൂറത്തിൽ കാണാം. എന്നിട്ട് ആ സൂറത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, ലഖത്താബ അല്ലാഹു അലന്നബി വൽ മുഹാജിറീന വൽ അൻസാരി അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും ثم تاب عليهم انه بهم رؤوف رحيم. الامام ابن القيم رحمه الله അദ്ദേഹം പറയുന്നുണ്ടായി, നോക്കൂ, അവർ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലെല്ലാം സഹിച്ച ആളുകളാണ്. എന്നിട്ട് ഒടുവിൽ അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ലഖദ് താബ അല്ലാഹ്, അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, അള്ളാഹു തൗബ സ്വീകരിച്ചിരിക്കുന്നു. അലൻ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, വൽ മുഹാജിറീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർക്ക്, ചില്ലറക്കാരല്ലവർ, മുഹാജിറുകളാണവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോയവരാണവർ. വലൻസാർ, അവരെ രണ്ട് കൈയും നീട്ടി സ്നേഹത്തോടെ സ്വീകരിച്ച് എല്ലാമെല്ലാം പകുത്തു നൽകി സഹായിച്ചവരാണ് അൻസാറുകൾ. അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ, പ്രയാസഘട്ടങ്ങളിൽ, പ്രയാസഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരാണവർ. മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും, അവരിൽ ചിലരുടെ ഹൃദയങ്ങൾ അത് തെന്നിപ്പോകാനായി, അത്രയും പ്രയാസഘട്ടത്തിലായിരിക്കെയും തെന്നിപ്പോകാതെ നബിയെ പിൻപറ്റിയവരാണവർ. ثم تاب عليهم, വീണ്ടും അള്ളാഹു അവർക്ക് പൊതു പുറത്തു കൊടുത്തിരിക്കുന്നു, അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇന്നഹു ബിഹിം റഊഫുർ റഹീം, തീർച്ചയായും അള്ളാഹു അവരോട് ഏറെ ദയയുള്ളവനാണ്, ഏറെ കരുണ ചൊരിയുന്നവനാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ഇത്രയും നന്മ ചെയ്തവർ പോലും ഒടുവിൽ അള്ളാഹു പറയുകയാണ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നത്, എത്ര നന്മ നീ ചെയ്താലും യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിൽ നിന്നുള്ള തൗബക്ക് ആവശ്യക്കാരനാണ്, അവൻ്റെ മഗ്ഫിറത്തിന് ആവശ്യക്കാരനാണ്. കാരണം ഈ ലോകം തുടങ്ങിയത് മുതൽ അവസാനം വരെ ഒരുവൻ റബ്ബിനു മുന്നിൽ സുജൂദിൽ കിടന്നാലും അള്ളാഹു നൽകിയ, അവന് നൽകിയ ഏതാനും അനുഗ്രഹങ്ങൾ അല്ല, ഒരു അനുഗ്രഹത്തിനു പോലും അത് യഥാർത്ഥത്തിൽ പകരമാവുകയില്ല. റബ്ബിനോടുള്ള ബാധ്യത അത് വളരെ വലുതാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത അത് വളരെ വലുതാണ്. അവൻ്റെ ഫദ്ലിനും അദ്ലിനും മധ്യേയാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിനും അവൻ്റെ നീതിക്കും മധ്യേ. ഒരിക്കലും അവൻ്റെ അനീതിക്ക് ലോകത്തൊരാളും പാത്രമാവുകയില്ല. വമല്ലാഹു യുറീദു ദുൽമലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് അതിക്രമം ചെയ്യാൻ, ദുൽമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേയില്ല. പിന്നെ അവൻ അതിക്രമം ചെയ്യുമോ? ഇല്ല. നിന്റെ റബ്ബ് അടിമകളോട് അക്രമം ചെയ്യുന്നവനല്ല. അവൻ്റെ അതിൽ അവൻ്റെ നീതി അത് അതാണ് അവനെ നിഷേധിച്ചവർക്ക് ലഭിക്കുക. നീതിയോടെയുള്ള ആ നിഷേധത്തിൻ്റെ പ്രതിഫലമാകുന്ന നരകം. എന്നാൽ അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് അവൻ്റെ ഫദലാണ് ലഭിക്കുന്നത്, അവൻ്റെ ഔദാര്യമാണ്. അവനിൽ വിശ്വസിക്കാൻ സാധിക്കുക എന്നത് അവൻ്റെ ഔദാര്യമാണ്. പരിശുദ്ധമായ ജീവിതം നയിക്കാൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. റബ്ബ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ വലാകിന്നല്ലാഹു യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. അള്ളാഹു പറയുകയാണ്, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ വിശുദ്ധി പ്രാപിക്കുകയില്ല അബദൻ ഒരിക്കലും. വലാഹിന്നല്ലാഹു യുസക്കി മൻ യശാ, എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുന്നു. അള്ളാഹു അവർക്ക് വിശുദ്ധമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണത്. അള്ളാഹുവിനോട് സഹോദരങ്ങളെ എത്ര നന്ദി ഈ അനുഗ്രഹത്തിന് നാം കാണിക്കണം. ഈ ദീൻ ഇസ്ലാം നമുക്ക് നൽകി, അവനെ അറിയാൻ, അവനിൽ വിശ്വസിക്കാൻ തൗഫീഖ് നൽകി, അവനനുസരിക്കാൻ, അവന് മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം നൽകി എന്നത് സഹോദരങ്ങളെ എത്ര ഒരു അനുഗ്രഹമാണ്. അള്ളാഹു നൽകിയില്ലെങ്കിൽ ആരാണ് നമുക്കത് നൽകുക? വല്ലാഹി ലൗല അല്ലാഹു മഹ്തദൈന വമാ തസദ്ദഖന വമാ സല്ലൈന. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖന്ദഖിനെ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കെ അവർ ചൊല്ലിയ ബൈത്താണ്. വല്ലാഹി ലൗല അല്ലാഹ്, അല്ലാഹുവാണ് അവനില്ലായിരുന്നുവെങ്കിൽ, അവൻ ഈ ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ മഹ്തദൈന, നമുക്ക് സന്മാർഗം നേടാൻ സാധിക്കുമായിരുന്നില്ല. ഒമാ തസദ്ദഖന ഒമാ സല്ലൈന, സദഖ നൽകാനോ ദാനധർമ്മം നടത്താനോ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ നിസ്കരിക്കാനോ നമുക്ക് സാധിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അല്ലാഹുവേ പരലോകത്തെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല, അതുകൊണ്ട് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അവിടുന്നും ചൊല്ലി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമൊന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ദീനിൽ നിലനിൽക്കാൻ സാധിക്കുക എന്നത്. എന്നാൽ അതിൽ നിലനിൽക്കാൻ ഉള്ള ഭാഗ്യം ലഭിക്കാതെ, അതിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കാത്ത ചില ആളുകൾ ഇതിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന് നാം ഏറെ ഭയപ്പെടണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ, സൂറത്തുൽ മാഇദയിലെ ഒരു സുദീർഘമായ ആയത്തിലെ ഒരു വാചകം നമ്മളെ ഭയപ്പെടുത്തേണ്ട വാക്കാണ്. അള്ളാഹു പറയുകയാണ് ചില കൂട്ടരെ കുറിച്ച്, ഉലാഇക്കല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. സുബ്ഹാനല്ലാഹ്, അവരൊരു കൂട്ടരാണ്. ലം യുരിദില്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അൻ യുതഹിറ ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഒരുവനെ ഷിർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഇസ്ലാമിലായി ജീവിക്കാൻ, ഇസ്ലാമിലായി മരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അതുകൊണ്ട് ഈ ഫദ്ലി ഔദാര്യം നൽകിയ റബ്ബിന് ശുക്രുള്ളവരാവുക, അവനോട് എന്നും ദുആ ചെയ്യുക ഈ ഹിദായത്തിലായി മരിക്കാൻ. കാരണം ഹൃദയങ്ങൾ റബ്ബിൻ്റെ വിരലുകൾക്കിടയിലാണ്. നാം ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിലുള്ള പിഴവിലേക്ക് ആളുകൾ പോകുന്നത് കാണാം. തൗഹീദിനു വേണ്ടി സംസാരിച്ച ആളുകൾ ഷിർക്കിനു വേണ്ടി സംസാരിക്കുന്ന, അതുപോലെ ഇസ്ലാമിനു വേണ്ടി സംസാരിച്ച ആളുകൾ ഇൽഹാദിനു വേണ്ടി, നിരീശ്വരത്വത്തിനു വേണ്ടി സംസാരിക്കുന്ന, മതനിഷേധത്തിനു വേണ്ടി സംസാരിക്കുന്ന ആ രൂപത്തിൽ മനുഷ്യൻ്റെ ഹൃദയം നേരടിമേൽ മറിയുന്നത് നമ്മൾ എത്രയോ ലോകത്ത് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് എന്നും ദുആ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറഞ്ഞത് എന്താണ്? കാന യുക്സിറു അൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്തിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന്. ഇവിടെ നോക്കൂ, മഗ്ഫിറത്ത് പ്രതിഫലമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പുറത്തു കൊടുക്കും, ഒന്നുകിൽ നേരെ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ നരകത്തിലിട്ട് അവരെ ശുദ്ധീകരിക്കും. പാപികളാണെങ്കിൽ ബിന്ദുരൂപിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വയുജിർക്കും അലാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാക്കുന്നത്. നോക്കൂ, ഇത് ജിന്നുകൾ പറയുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുള്ള ഒരു വിഷയമുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമുണ്ട്. ജിന്നുകൾ, അവർക്ക് പരലോകത്തുള്ള പ്രതിഫലം എന്താണ്? ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, അവർക്ക് നന്നായി ജീവിച്ചാൽ, ഖൈറിലായി ഇസ്ലാമിലായി ജീവിച്ച് മരിച്ചാൽ അവരുടെ പ്രതിഫലം എന്താണ്? ഈ ആയത്തിൽ പറഞ്ഞ പ്രതിഫലമാണ്, യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വയുജിർക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും, നരകമോചനം ലഭിക്കും. എന്നിട്ട് അള്ളാഹു അവരോട് മണ്ണാകാൻ പറയും, സ്വർഗപ്രവേശനമില്ല എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. എന്നാൽ കാരണം ഈ ആയത്ത് അവർ പിടിച്ച് അവർ പറഞ്ഞിട്ടുള്ള തെളിവുകളിലൊന്നാണ്. മറ്റൊന്ന് അവർ പറയുന്നത്, ഇബ്ലീസ് അവനാണ് അവരുടെ പിതാവ്. അദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമായ, ആദ്യം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടവനാണവൻ, അവൻ്റെ നിഷേധം. അതുകൊണ്ട് അവൻ്റെ മക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. അവർ മുസ്ലിമീങ്ങളായി ജീവിച്ചാൽ നരകമോചനം മാത്രമേ അവർക്കുള്ളൂ എന്നൊരഭിപ്രായം ചില പണ്ഡിതന്മാർക്ക് ഉണ്ട്. ഈ ആയത്ത് അവർ അതിന് തെളിവായി പറഞ്ഞിട്ടുള്ള ആയത്തുകളിലൊന്നാണ്. എന്നാൽ വേറെ രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? അത് ശരിയല്ല, മറിച്ച് മനുഷ്യരെ പോലെ തന്നെ അവർക്ക് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ, ഇസ്ലാമിലായി ജീവിച്ചു മരിച്ചാൽ നരകമോചനം ലഭിക്കുന്നു എന്നതിലുപരി സ്വർഗപ്രവേശനം ലഭിക്കുന്നതാണ്. അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുക തന്നെ ചെയ്യും എന്നു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവർ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു റഹ്മാനിലെ ആയത്ത് അതിന് തെളിവായി പറഞ്ഞിട്ടുണ്ട്. കാരണം സൂറത്തു റഹ്മാൻ ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു പ്രത്യേകം അഭിസംബോധന ചെയ്ത് വേറെ വേറെ അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുള്ള സൂറത്താണ്. ഫബി അയ്യ അലാ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ രണ്ടു കൂട്ടരുടെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? പ്രത്യേകം രണ്ടു കൂട്ടരെ അള്ളാഹു വിളിച്ചു പറഞ്ഞ സൂറത്താണ്. ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, തൻ്റെ റബ്ബിൻ്റെ ഖാമിനെ ഭയപ്പെടുന്നവൻ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട രംഗം ഭയപ്പെടുക, അത് ഭയപ്പെട്ടവനുണ്ട്. ജന്നതാൻ, രണ്ട് സ്വർഗങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്വർഗമുണ്ട് എന്ന് ആ ആയത്തിൽ വ്യക്തമാണ്. അതുപോലെ ഈമാനും സാലിഹായ അമലും ഉള്ളവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പൊതുവായി പറഞ്ഞ ആയത്തുകൾ, ഈമാനും സാലിഹായ അമലും ഉള്ള ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പൊതുവായി പറഞ്ഞ ആയത്തുകൾ, അതിലും തെളിവുണ്ട് അവർക്ക് സ്വർഗപ്രവേശനമുണ്ട് എന്നതിൽ. അള്ളാഹു ആലം, ഈ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത് ആധുനികരായ മഹാന്മാരായ പണ്ഡിതന്മാരിൽ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം ആ അഭിപ്രായക്കാരനാണ്. അവർ സ്വർഗപ്രവേശനം അവർക്കുമുണ്ട്, മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്കുമുണ്ട് എന്ന അഭിപ്രായക്കാരനാണ്. അല്ലാഹു അലം. യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും വയുജിർകും മിൻ അദാബിൻ അലീം. വമൻ ലാ യുജിബ് ദാഇയ അല്ലാഹ് ഫലൈസ ബിമുഅ്ജിസിൻ ഫിൽ അർദ് വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ ഉലൈക ഫീ ളലാലിൻ മുബീൻ. വമൻ ലാ യുജിബ് ദാഇയ അല്ലാഹ്, ആരാണോ അല്ലാഹുവിൻ്റെ ദാഇക്ക് ഉത്തരം നൽകാത്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകാത്തത്, ആ നബിയിൽ വിശ്വസിക്കാത്തത്, അതുപോലെ നബിക്ക് ശേഷം ആരാണോ അല്ലാഹുവിലേക്ക് വിളിക്കുന്നത് ആ വിളി തള്ളിക്കളയുക, അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുക എങ്കിൽ, ഫലൈസ ബിമുഅ്ജിസിൻ ഫിൽ അർദ്, ഭൂമിയിൽ അവൻ പരാജയപ്പെടുത്തുകയില്ല, അഥവാ അള്ളാഹുവിനെ പരാജയപ്പെടുത്തി അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ അവന് സാധ്യമല്ല. വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ, വലൈസ ലഹ, അവനുണ്ടായിരിക്കുകയില്ല, മിൻ ദൂനെ, അള്ളാഹുവിന് പുറമെ, ഔലിയാ, അവനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്ന മിത്രങ്ങൾ അവന് കാണാൻ കഴിയില്ല, അവന് സ്വയം രക്ഷപ്പെട്ടോടാൻ കഴിയുകയില്ല, അതുമാത്രമല്ല മറ്റാരെങ്കിലും രക്ഷിക്കുക, അതും സാധ്യമല്ല. ഉലാഇക ഫീ ദലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത, ഈ ദീനിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ട് പോകാൻ സാധ്യമല്ല. ഭൂമി റബ്ബിൻ്റെതാണ്, ആകാശം റബ്ബിൻ്റെതാണ്. യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്ബാരി സമാവാതി വൽ അർദി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ആകാശ ഭൂമികളുടെ അതിർവരമ്പുകൾ വിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഓ ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ നിങ്ങൾ പോവുക. ഒരു സുൽത്താനില്ലാതെ, രേഖയില്ലാതെ നിങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. ഈ അർദ്ദ് അത് അള്ളാഹുവിൻ്റെ അർദ്ദാണ്. ഈ സമാ അത് അള്ളാഹുവിൻ്റെ സമാആണ്. ഈ പ്രപഞ്ചം റബ്ബിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ മുൽക്കാണ് ഇതെല്ലാം. എവിടെയാണ് രക്ഷപ്പെട്ടു പോവുക? ചില മുൻഗാമികൾ അള്ളാഹുവിനുള്ള ധിക്കാരം എനിക്ക് മഅസിയത്തുകൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉപദേശിച്ചതുപോലെ, നീ റബ്ബിൻ്റെ ഭൂമിയല്ലാത്ത വേറെ ഏതെങ്കിലും ഭൂമിയിൽ പോയി തെറ്റ് ചെയ്യുക സാധിക്കുമോ? അള്ളാഹുവിൻ്റെ മുൽക്കിന് കീഴിലുള്ള റബ്ബിൻ്റെ സ്ഥലത്താണ് നീ ചെയ്തു കൂട്ടുന്നത്. ആ റബ്ബിലേക്കാണ് നീ തിരിച്ചു പോകുന്നത്. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നീ ചെന്ന് നിൽക്കുക. റബ്ബ് തീരുമാനിച്ച നേരത്താണ് നീ മരിക്കുക. എല്ലാം റബ്ബിൻ്റെ കയ്യിലാണ്. അങ്ങനെയുള്ള റബ്ബിൻ എങ്ങനെയാണ് നിനക്ക് ധിക്കരിക്കാൻ സാധിക്കുക? അല്ലാർദോ ആർദോ, ഈ ഭൂമി അവൻ്റെതാണ്, ആകാശം അവൻ്റെതാണ്. അതുകൊണ്ട് അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ സാധ്യമല്ല. അതാണ് ഫലൈസ ബിമുഅജിസിൻ ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരുവനും സാധ്യമല്ല. ജിന്നുകൾ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്, മനുഷ്യരെ പോലല്ല. വേഗത്തിൽ നൊടിയിടയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. അവരുടെ സഞ്ചാരം അത്ഭുതകരമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തു അന്നമലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ജിന്നുകൾ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത മഹാനായ നബിയാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുന്ന് ഷാമിൽ വെച്ച് പറയുകയാണ്, യമനിലെ സബയിലുള്ള അവിടെ ഉള്ള ആ ഭരണാധികാരിയായ സ്ത്രീ ബിൽഖീസ് എന്നാണ് അവരുടെ പേര് എന്ന് തഫ്സീറുകളിലും ചരിത്രത്തിൻ്റെ കിതാബുകളിലും ഒക്കെ കാണാം. ആ സ്ത്രീയുടെ അവർക്ക് വലിയൊരു സിംഹാസനമുണ്ടായിരുന്നു, അല്ല ആർഷുൻ അദീം, ഹുദുഹുദ് എന്ന പക്ഷി പോയി കണ്ട് പറഞ്ഞു കൊടുക്കുക. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ് തൻ്റെ മജ്ലിസിലുള്ളവരോട്, അയ്യുക്കും യഅതീനി ബിഅർശിഹ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളായി എൻ്റെ അരികിൽ വരുന്നതിനു മുൻപ് ആരാണ് അതെടുത്ത് അവളുടെ സിംഹാസനം എടുത്ത് ഇവിടെ കൊണ്ടുവരിക. ഖാല ഇഫ്രീതും മിനൽ ജിൻ അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫ്രീത്ത്, ഒരു മല്ലൻ പറഞ്ഞു, താങ്കൾ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഞാനതെടുത്ത് കൊണ്ടുവരാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഷാമും യമനും രണ്ടു ഭാഗത്താണ്. ഒന്ന് കിഴക്കാണെങ്കിൽ ഒന്ന് പടിഞ്ഞാറാണ്, ഒന്ന് വടക്കാണെങ്കിൽ ഒന്ന് തെക്കാണ്. ജസീറത്തുൽ അറബ് വെച്ച് നോക്കിയാൽ ഒന്ന് വലതുഭാഗത്തും ഒന്ന് ഇടതുഭാഗത്തും, അല്ലെങ്കിൽ ഒന്ന് തെക്കുഭാഗത്തും മറ്റേത് വടക്കുഭാഗത്തുമാണ്. ഷാമും അതുപോലെ യമനും ഈ ഒരു ഭാഗത്തു നിന്നാണ് അടുത്തതിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത്. ഇന്ന് സഹോദരങ്ങളെ, ആധുനിക സൗകര്യങ്ങൾ ഇത്രയും വർദ്ധിച്ചിട്ടുള്ള, ഇത്രയും കണ്ടുപിടുത്തങ്ങളിൽ മനുഷ്യൻ എത്തിച്ചേർന്നിട്ടുള്ള കാലത്ത്, ഒട്ടകങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് മാസങ്ങളോളം സഞ്ചരിച്ചെത്താവുന്ന ദൂരത്ത് ഇന്ന് മണിക്കൂറുകൾ കൊണ്ട് എത്താൻ സാധിക്കും. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മജ്ലിസിൽ പറയപ്പെട്ട ഈ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയിട്ടില്ല, എത്തുകയുമില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ആ ജിന്നു പറയുകയാണെന്ത്, നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ്, ഈ മജ്ലിസിൽ എഴുന്നേൽക്കുന്നതിന് ആ മജ്ലിസിനൊരു സമയമുണ്ട്, കൃത്യമായ സമയമുണ്ട്. ആ മജ്ലിസ് കഴിഞ്ഞ് സുലൈമാൻ നബി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരും. കഴിഞ്ഞില്ല. ശേഷം ഒരാൾ പറയാം, ഖാലല്ലദി ഇൻദഹു ഇൽമു മിനൽ കിതാബ്, കിതാബിൽ നിന്ന് വിജ്ഞാനമുള്ള, പഠിച്ചിട്ടുള്ള ഒരാളാ മജ്ലിസുള്ള ആൾ പറയുകയാണ്, ആ പറഞ്ഞ ആൾ ആരാണ്, വേറൊരു ജിന്നാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്, അല്ല സുലൈമാൻ നബി തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ശരി, ഇൽമിൽ കിതാബിൽ നിന്ന് വിജ്ഞാനം നൽകപ്പെട്ട ഒരാൾ ആ മജ്ലിസുള്ള ആൾ പറയുകയാണ്, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, നിങ്ങളുടെ കണ്ണ് തർഫുണ്ടല്ലോ, അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ്, കണ്ണിമൊട്ടുന്ന നേരം അതിനു മുമ്പ് ഞാനത് കൊണ്ടുവരൂ. യാ സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. എന്തൊരു അത്ഭുതമാണത്. എത്ര പുരോഗമിച്ചിട്ടും അവിടെ ലോകമെത്തിയിട്ടുണ്ടോ? ഇല്ല, അത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എത്തി, മുന്നിലെത്തി. ഫലം മറാഹു മുസ്തഖിറൻ ഇൻദഹ, തൻ്റെ അരികിൽ അത് നിൽക്കുന്നത് കണ്ടപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഫദ്ലാണ്, അല്ലാഹുവിൻ്റെ ഔദാര്യമാണിത്. ലിയബുലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്നെ പരീക്ഷിക്കാൻ. ഇങ്ങനെ അത്ഭുതകരമായ സഞ്ചാര വേഗതയുള്ളവരാണ് ജിന്നുകൾ. പക്ഷേ അള്ളാഹുവിൻ്റെ അടിമകളാണവർ, റബ്ബിനു മുന്നിൽ അവർ യാതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുൽക്കിന് കീഴിൽ മാത്രമാണ്, അവൻ്റെ ശിക്ഷക്ക് കീഴിൽ, അവൻ്റെ അധികാര പരിധിക്കുള്ളിലുള്ളവരാണ്. അള്ളാഹു അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഒരാൾക്കും അവരെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ശക്തരായ ഈ ഒരു പല നിലക്കും മനുഷ്യരെക്കാൾ പല കഴിവുകളിലും മുന്നിട്ട് നിൽക്കുന്നവർ, ശ്രേഷ്ഠതയിൽ മനുഷ്യരാണ് മുന്നിൽ, സംശയമില്ല. പക്ഷേ പല കഴിവുകൾ കൊണ്ടും മനുഷ്യരെക്കാൾ മുന്നിട്ട് നിൽക്കുന്ന അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ദാഇക്കൊരുവൻ ഉത്തരം നൽകിയില്ലേ, ഉത്തരം നൽകിക്കൊണ്ട് റബ്ബിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചില്ലേ, ഫലൈസ ബിമുഅജിസിൻ ഫിൽ അർദ്, ഭൂമിയിൽ അവന് പരാജയപ്പെടുത്താൻ സാധ്യമല്ല, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ സാധ്യമല്ല. വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയാ, അവന് റബ്ബിന് പുറമെ ഒരു സഹായികളും ഉണ്ടാവുകയില്ല. ഉലായിക ഫീ ദലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. ഇതാണ് സഹോദരങ്ങളെ ജിന്നുകളുടെ സംസാരമായി ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. മറ്റു ചില കാര്യങ്ങൾ സൂറത്തുൽ ജിന്നിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു ശേഷമുള്ള ആയത്തുകളിൽ, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ് ولم يعي بخلقهن بقادر على ان يحيي الموتى بلا انه على كل شيء قدير പരിശുദ്ധ ഖുർആനിൽ പലതവണ അല്ലാഹു സുബ്ഹാനഹു വതആല തെളിവായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവൻ സൃഷ്ടിപ്പ് ആരംഭിച്ചു എന്നത് ഇആദത്തിനുള്ള തെളിവായി, സൃഷ്ടിപ്പ് അവൻ ആവർത്തിക്കുക, മനുഷ്യരെ അവൻ വീണ്ടും ജീവിപ്പിക്കുക എന്നതിനുള്ള തെളിവായി അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവലം യറൗ, അവർ കണ്ടില്ലേ അഥവാ അവരറിഞ്ഞില്ലേ, അന്നല്ലാഹല്ലദീ, അല്ലാഹു ഏതൊരുവനാണോ, ഖലഖ അസ്സമാവാതി, ആകാശങ്ങളെ പടച്ച അല്ലാഹു, വൽ അർദ, ഭൂമിയെ പടച്ച അല്ലാഹു മാത്രമോ, വലം യഅയ ബി ഖൽഖിഹിൻ, അവയെ പടച്ചതുകൊണ്ട്, വലം യഅയ, അവര് യാതൊരു ക്ഷീണമോ അല്ലെങ്കിൽ അവനൊരു അന്താളിപ്പോ ബാധിച്ചിട്ടില്ല. അലിമാം ബിൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ അൽഫവാഇദ് എന്ന കിതാബിൽ പറയുകയുണ്ടായി, സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അഫ അയീന ബിൽ ഖൽഖിൽ അവൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അല്ലാഹു ചോദിച്ചു, അഫ അയീന ബിൽ ഖൽഖിൽ അവൽ, ആദ്യത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നമുക്ക് വല്ല ക്ഷീണമോ പ്രയാസമോ അന്താളിപ്പോ ഉണ്ടായോ, ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ലബ്സിലാണ്, അവർ കാര്യം കൂടിക്കലർന്ന ആശയക്കുഴപ്പത്തിലാണുള്ളത്. ഇമാം ബിൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, യാസിന്റെ തഫ്സീർ ഇമാം ഖുർത്തുബിയും ആ അർത്ഥം സൂചിപ്പിച്ചിട്ടുണ്ട്. അഥവാ അറബികൾ അവരുടെ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്, ഒരു പക്ഷി അത് മുട്ടയിട്ടു, വീണ്ടും മുട്ടയിട്ടു, കുറേ മുട്ടയിട്ട് മുട്ടയിട്ട് അവസാനം അത് തളർന്നു പോകുന്നൊരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥ, ഒരുപാട് മുട്ടയിട്ടിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് അതിന് തിരിയാതായി പോകുന്ന, അല്ലെങ്കിൽ അത് ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കണം, അഫ അയീന ബിൽ ഖൽഖിൽ അവൽ, നാം സൃഷ്ടിച്ചിട്ട് ആ അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ പടപ്പുകളുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കൂ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പടപ്പുകളുടെ എണ്ണമല്ല, അതിലെ ജിൻസിൻ്റെ എണ്ണം, അതിലെ ഇനങ്ങളുണ്ടല്ലോ, അതിൻ്റെ എണ്ണം പോലും നമുക്ക് എണ്ണാൻ സാധിക്കാത്തത്രയാണ്. എന്നിട്ടല്ല ആകെ പടപ്പുകളുടെ എണ്ണം, ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്, പടപ്പുകളുടെ എണ്ണം, ഓരോ മനുഷ്യരെ എണ്ണ നിങ്ങളെ 1, 2, 3 എന്ന് എണ്ണുക, അതല്ല, ഇനങ്ങളുണ്ടല്ലോ, മനുഷ്യരുണ്ട്, അതുപോലെ നാൽക്കാലികളുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്ന ജന്തുക്കളുണ്ട്. അല്ലാഹു ഖലഖ കുല്ല ദാബ്ബത്തിൻ മിമ്മ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബ യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈൻ ഖദീർ. സൂറത്തു നൂറിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഖലഖ കുല്ല ദാബ്ബത്തിൻ മിമ്മ, ഭൂമി പുറത്തുകൂടെ നീങ്ങുന്ന എല്ലാ ജന്തുവിനെയും അള്ളാഹു മാഇൽ നിന്ന് ദ്രാവകത്തിൽ നിന്ന് പടച്ചിരിക്കുന്നു. ഫമിൻഹു മൻ യംഷി അലാ ബത്നിഹി, തൻ്റെ ബത്തനിൽ വയറിൻ്റെ പുറത്ത് ഇഴഞ്ഞു പോകുന്ന ജന്തുക്കളുണ്ട്. ഒമിൻഹു മൻ യംഷി അലാ റിജ്ലൈൻ, രണ്ട് കാലുകളിന്മേൽ നടക്കുന്നവരുണ്ട്. ഒമിൻഹു മൻ യംഷി അലാ അർബ, നാലിന്മേൽ സഞ്ചരിക്കുന്നവരുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നിങ്ങൾ പടപ്പുകളുടെ ഇനങ്ങൾ, അതിലെ ഓരോ ഇനങ്ങളുടെ എണ്ണം എടുത്തു നോക്കൂ. മനുഷ്യൻ, അതുപോലെ ഉറുമ്പ്, അതുപോലെ പക്ഷികളിൽപ്പെട്ട ഓരോന്ന്, ഇങ്ങനെ ഓരോ ഇനങ്ങൾ എടുത്തു നോക്കൂ. അതുപോലും എണ്ണാൻ കഴിയില്ല. എന്നിട്ടല്ലേ ഓരോന്നിനെയായി എണ്ണുക. അള്ളാഹു അക്ബർ, അവൻ്റെ പടപ്പുകളുടെ എണ്ണം എത്രയാണ്! എന്നാൽ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, അതിലോരോന്നിൻ്റെയും എണ്ണം അള്ളാഹുവിങ്കലുണ്ട്. ലഖദ് അഹ്സാഹും, അള്ളാഹു അവരെ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. വഅദ്ദഹും അദ്ദ, അള്ളാഹു അവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി നാളെ അള്ളാഹുവിങ്കൽ വരുന്നതാണ്. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ ആകാശഭൂമികളെ പടച്ചവനാണ്. ഒരു മുൻ മാതൃകയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ. വലം യഅയ ബിഖൽഖിഹി, അവൻ അത് പടച്ചിട്ട് ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. കാരണം അവൻ ഒരു കാര്യം ഉണ്ടാകാൻ ഉദ്ദേശിച്ചാൽ കുൻ എന്നതിനോട് പറയുകയേ വേണ്ടതുള്ളൂ. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുന്നു. ഫയകൂൻ, അപ്പോൾ അതുണ്ടാകുന്നു. അതാണ് അതാഉഹു കലാം, അള്ളാഹുവിൻ്റെ നൽകുക, അവൻ്റെ നൽകൽ കലാമാണ്, പറയലാണ്. നിനക്ക് നീ അള്ളാഹുവിൽ നിന്ന് എത്ര വലിയ കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അത് നീ ഒരു വലുതായി എനിക്ക് കിട്ടുമോ, എനിക്ക് തരാൻ റബ്ബിന് സാധിക്കുമോ എന്ന് നീ ചിന്തിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഫഅള്ളിമർ റഗ്ബ, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ നീ വലുതാക്കുക. അളീമായിരിക്കട്ടെ റബ്ബിലുള്ള നിന്റെ പ്രതീക്ഷ, ഏറ്റവും മഹത്തരമായിരിക്കട്ടെ. കാരണം ഫ ഇന്നല്ലാഹ ലാ യതഅലമു ഷൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനൊന്നും വലുതല്ല. കാരണം അവൻ നൽകുക എന്നാൽ അവൻ പറയുകയേ വേണ്ടു. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ നൽകാൻ തീരുമാനിച്ചാൽ അവൻ പറയുക മാത്രമേ വേണ്ടതുള്ളൂ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ആകാശഭൂമികളോട് റബ്ബ് പറഞ്ഞിട്ടുണ്ട്, യതി അതൗ അൻ ഔകർഹ, അവനുസരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധിതരായോ നിങ്ങൾ വരിക. കാലത്ത അതൈന തായഈൻ, ആകാശഭൂമികൾ പറഞ്ഞു അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ ഉള്ളവരാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളെല്ലാം. അള്ളാഹു ഈ പടച്ചിട്ടുള്ള പ്രപഞ്ചം അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങനെയാണ്. ആ റബ്ബ് ബിഖാദിരിൻ, അവൻ കഴിവുള്ളവനല്ലേ. അലാ യുഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുവാൻ. ബല, അതെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാണ്. എന്താണ് സഹോദരങ്ങളെ യഹ്യാ ഉൽ മൗത എന്ന് പറഞ്ഞാൽ, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പലതവണ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ പുതിയൊരു പടപ്പിനെ പടക്കുകയല്ല, പുതിയൊരു സൃഷ്ടിവർഗത്തെ പടക്കുകയല്ല, മറിച്ച് ഈ മരിച്ചുപോയവൻ ജീവിപ്പിക്കുകയാണ് ചെയ്യുക. കാരണം അതാണ് ഈ ദുനിയാവിൽ അമൽ ചെയ്തത്. പുതിയൊരു പടപ്പിനെ പടപ്പുകയാണെങ്കിൽ ആ ശരീരമല്ല ഈ ദുനിയാവിൽ പ്രവർത്തിച്ചത്, മറിച്ച് ഏതൊരു ശരീരവും ആത്മാവും കൊണ്ടാണോ നാം അമൽ ചെയ്തത്, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ജീവിപ്പിക്കുക. അള്ളാഹു ആ നാളിനെ കുറിച്ച് പറയുന്നു, വയൗമ യുഅറദു ലദീന കഫറു അലന്നാർ, വയൗമ യുഅറദ്, പ്രദർശിപ്പിക്കപ്പെടുന്ന നാളിൽ. അല്ലദീന കഫറു, ആരാണോ അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും നിഷേധിച്ചത്, ഈമാൻ കാര്യങ്ങളിൽ വല്ലതിനെയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിൽ അതിന് കാരണമാകുന്ന വല്ലത് നിഷേധിച്ചത്, അവർ പ്രദർശിപ്പിക്കപ്പെടും അലന്നാർ, നരകത്തിനു മുൻപിൽ. എന്നിട്ട് അവരോട് ചോദിക്കപ്പെടും, അലൈസ ഹാദ ബിൽ ഹഖ്, ഇത് സത്യമല്ലേ. നോക്കൂ, അവർ നിഷേധിച്ചിരുന്നവരോട് അവിടെ ചോദിക്കാൻ, ഇപ്പോൾ നിഷേധിക്കുമോ നിങ്ങൾ, അഫസിഹ്റുൻ ഹാദ, ഇത് മായാജാലമാണോ നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾ ദുനിയാവിൽ പരിഹസിച്ചിരുന്നത് പോലെ. ഖാലു ബല വറബ്ബിന, അവർ പറയും അതെ ഞങ്ങളുടെ റബ്ബെ ഇത് സത്യം തന്നെയാണ്. ഖാല, അവരോട് പറയും, ഫദൂഖുൽ അദാബ്, അവൻ പറയുമെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫറിലായിരുന്നത് കാരണത്താൽ, നിങ്ങൾ ഈ പരലോകത്ത് നിഷേധിച്ചിരുന്നത് കാരണത്താൽ, ഇതായിരിക്കും അന്ത്യനാൾ നിഷേധിച്ചവൻ്റെ പരലോകത്തെ സ്തുതി. പരലോകത്തെ നിഷേധിച്ചവൻ്റെ ആഖിറത്തിലെ സ്തുതി ഇതായിരിക്കും. നരകത്തിനു മുന്നിൽ അവനോട് ചോദിക്കപ്പെടുകയാണ്, അവനങ്ങേറ്റം അപമാനിച്ചുകൊണ്ട് ഇത് സത്യമല്ലേ, ഇത് മായാജാലമാണോ? അവൻ അതെ എന്ന് പറയും. ശിക്ഷ അനുഭവിക്കാൻ അവനോട് പറയും. അവൻ ആ ശിക്ഷയിൽ നിന്ന് മോചനമില്ല. വലയാദു ബില്ലാ. ഈ സൂറത്തിൽ അവസാന അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ അനുയായികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തബഅയി, നബിയെ പിൻപറ്റിക്കൊണ്ട് അവർക്കും ഇത് ബാധകമാണ്. അള്ളാഹു പറയുന്നു, ഫസ്ബിർ, ഓ നബിയെ താങ്കൾ ക്ഷമിക്കുക, കമാ സബറ ക്ഷമിച്ചതുപോലെ, ഉലുൽ അസ്മി മിനർ റുസുൽ, റസൂലുകളിൽ ഉലുൽ അസ്മ ക്ഷമിച്ചത് എങ്ങനെയാണോ അതുപോലെ ഓ നബിയെ താങ്കൾ ക്ഷമിക്കുക. വല തസ്തഅജിൽ ലഹും, ഓ നബിയെ വല തസ്തഅജിൽ, താങ്കൾ തിരക്ക് കൂട്ടരുത്, അജലത്ത് കാണിക്കരുത്, ലഹും അവരുടെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ, അഥവാ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശിക്ഷയെക്കുറിച്ചുള്ള ഇസ്തിഅജാൽ നടത്തിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ശിക്ഷ വരാത്തത്, എപ്പോഴാണ് ശിക്ഷ വരിക, എന്നാണ് അന്ത്യനാൾ എന്നുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനനുസരിച്ച് ഓ നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി ശിക്ഷക്ക് അതിനുവേണ്ടി ഇസ്തിഅജാല നടത്തരുത്, അവർക്കെതിരിൽ ദുആ ചെയ്തു പോകരുത്. ശിക്ഷ വേഗം വരാൻ, ഖിയാമത്ത് നാൾ വേഗം വരാൻ താങ്കൾ തിരക്ക് കൂട്ടരുത്. അതിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണോ അള്ളാഹു നിർദ്ദേശിച്ചത്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാനുള്ള കൽപ്പനയുണ്ട്. എതിരാളികൾ ചിലപ്പോൾ നമ്മെ വഴിതിരിച്ചുവിടാൻ, നമ്മുടെ ശരിയായ വഴി ഏതാണോ അതിൽ നിന്ന് നമ്മുടെ സംസാരവും ചർച്ചയും ഒക്കെ വഴിതിരിച്ചുവിടാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരുടെ കെണികളിൽ വീണ് മുസ്ലിം ഒരിക്കലും അവൻ്റെ ദൗത്യം മറന്നു പോകരുത്, അവൻ്റെ ദാവത്ത് ഏതിലായിരിക്കണം എന്നത് മറന്നു പോകരുത്. പ്രത്യേകിച്ച് തൗഹീദ്, അതിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ധാരാളം ചർച്ചകൾ നാട്ടിൽ കാണാം. അത് സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ ദീനിലെ അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ഹക്ക് അത് മറപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള ചർച്ചകളായിരിക്കും അധികവും. യാതൊരു പ്രയോജനവും പലപ്പോഴും ഉണ്ടാവുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്ന ഒരിക്കലും ആയുസില്ലാത്ത ചർച്ചകളും തർക്കങ്ങളുമായിരിക്കും. അതിൽ വീണുപോകുക എന്നത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വല തസ്തഅജിലഹും, ഓ നബിയെ അവരുടെ കാര്യത്തിൽ താങ്കൾ തിരക്ക് കൂട്ടരുത്, അവരുടെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാവത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പാടില്ല. കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ, കഅന്നഹും അവർ ഏതുപോലെ ഉണ്ടാകും, യൗമ യറൗന അവർ കാണുന്ന നാളിൽ, മാ യുഅദൂൻ അവർക്ക് താക്കീത് നൽകപ്പെടുന്നതെന്തോ അത് നേരിൽ കാണുന്ന ദിവസം അവരേതുപോലെ ഉണ്ടാകും, ലം യൽബസു അവർ കഴിച്ചുകൂട്ടാത്തവരെ പോലെ ഉണ്ടാകും, ഇല്ലാ സാഅത്തൻ മിനന്നഹാർ പകലിലെ ഒരു അല്പഭാഗം മാത്രമേ അവർ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ എന്നതുപോലെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ ശിക്ഷ നേരിൽ കാണുമ്പോൾ അവരുടെ അവസ്ഥ. അള്ളാഹു പറയുന്നു, ബലാഗ്, ഇതൊരു ബലാഗാണ്. ബലാഗ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സഹോദരങ്ങളെ, ഇത് ഒരു ഉത്ബോധനമാണ്, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഖുർആനാണ്. അതുപോലെ യാത്രക്കുള്ള ഒരു വിഭവമാണ്, സാദാണ്, പരലോകത്തേക്ക് എത്തിക്കാനുള്ള, നമ്മെ എത്തിക്കുന്ന ബലാഗാണ് ഖുർആൻ. എത്ര നല്ല ജാദാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ ഖുർആനുമായിട്ടാണ്, അതുകൊണ്ട് ജീവിച്ചിട്ടാണ്, അതുമായിട്ടാണ്, അതിൻ്റെ ഹുദ, അതിലെ വെളിച്ചം സ്വീകരിച്ചിട്ടാണ് ഒരാൾ ജീവിക്കുന്നത്, അതുമായിട്ടാണ് അവൻ പരലോകത്തെത്തുന്നതെങ്കിൽ അതെത്ര നല്ല ബലാഗാണ്. ഈ രണ്ടർത്ഥം ഈ വാക്കിന് പറയപ്പെട്ടിട്ടുണ്ട്. ബലാഗ്, ഈ ഖുർആൻ ബലാഗാണ്, ഇത് ഉത്ബോധനമാണ്. അതുപോലെ ഇത് നിങ്ങളുടെ ഈ ജീവിത യാത്രക്കുള്ള പാഥേയമാണ്, ജാദാണ്, ഈ യാത്രാവിഭവമാണ്. ഫഹൽ യുഹ്ലഖു, നശിപ്പിക്കപ്പെടുമോ, ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, ഫാസിഖുകളായ ധിക്കാരികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ, അവരാണ് യഥാർത്ഥത്തിൽ ഹലാക്കിൽ നാശത്തിലാകുന്നവർ. ദുനിയാവിലെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരു പക്ഷേ സഹോദരങ്ങളെ, പൊതുവായ ആളുകളെ ബാധിച്ചേക്കും. അതിൽ സാലിഹുമുണ്ടാകും, താലിഹുമുണ്ടാകും, നല്ല ആൾക്കും മോശക്കാർക്കും പൊതുവായി അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരു നാട്ടിൽ വന്നാൽ അവരെയും ബാധിച്ചേക്കും. പക്ഷേ സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവരവരുടെ നിയ്യത്തുകൾക്കനുസരിച്ചാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവർ ഏതവസ്ഥയിലാണോ മരിച്ചത്, മുസ്ലിമായി മരിച്ചവൻ നാളെ പരലോകത്ത് മുസ്ലിമായിട്ടാണ് വരിക, കാഫറായി മരിച്ചവൻ അങ്ങനെ. വലയാദു ബില്ലാഹ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവന് നാശമായി തീരുന്നില്ല അത്. ഒരാൾ ഇസ്ലാമിലായിട്ടാണ് മരിച്ചതെങ്കിൽ, എന്നാൽ ശിക്ഷ വരാനുള്ള വലിയ കാരണം അത് നാട്ടിലെ ഫിസ്ഖാണ്, നാട്ടിലെ തോന്നിവാസങ്ങളും ധിക്കാരവുമാണ്. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ആരാണ് ഉലുൽ അസ്മ്? ഉലുൽ അസ്മ് അതിൻ്റെ നേരെ അർത്ഥം അസ്മിൻ്റെ ആളുകൾ എന്നാണ്. അസ്മ് എന്നാൽ നിശ്ചയദാർഢ്യം, ഉറച്ച തീരുമാനം, ചാഞ്ചാട്ടമില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത, ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ആരാണവർ? മിനർ റസൂൽ, റസൂലുകളിൽപ്പെട്ടവർ. അതിലേറ്റവും മഷൂറായ, പണ്ഡിതന്മാർക്കിടയിൽ വളരെ അറിയപ്പെട്ട അഭിപ്രായം, അവർ അഞ്ചു പേരാണ് എന്നത്. ഉലുൽ അസ്മ് അഞ്ചു നബിമാരാണ്. അവരിലേറ്റവും ശ്രേഷ്ഠൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ സ്ഥാനത്ത് ദറജയിൽ നിൽക്കുന്നത് ഇബ്രാഹിം ഖലീൽ റഹ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമത് മൂസ കലീമുള്ളാഹ് അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ നൂഹ് നബിയും ഈസ നബിയും. അവരിൽ ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത്? അല്ലാഹു അലം, അല്ലാഹു അലം. ഈ അഞ്ചു നബിമാരാണ് ഉലുൽ അസ്മ്. കാലഘടന വെച്ച് നമ്മൾ ആ തർത്തീബിൽ പറഞ്ഞാൽ ആദ്യം നൂഹ്, പിന്നെ ഇബ്രാഹിം, പിന്നെ മൂസ, പിന്നെ ഈസ, പിന്നെ മുഹമ്മദുൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെയാണ് കാലം അനുസരിച്ച് പറഞ്ഞാൽ. എന്നാൽ ഫദ്ൽ അനുസരിച്ച് പറഞ്ഞാൽ മുഹമ്മദ് നബിയും ഇബ്രാഹിം നബിയും പിന്നെ മൂസ നബിയുമാണ്. ഈ അഞ്ച് നബിമാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അഞ്ചു പേരെയും ഒരുമിച്ച് പറഞ്ഞ ആയത്തുകളുണ്ട്. അതിലൊന്നാണ് സൂറത്തു ഷുറായിലെ 13-ാമത്തെ ആയത്ത്. ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ. അഞ്ച് നബിമാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ. നിങ്ങൾക്കിത് ആ ദീൻ നാം നിയമമാക്കി തന്നിരിക്കുന്നു. നൂഹിന് നാം വസിയത്ത് നൽകിയ ദീൻ. വല്ലദീ ഔഹൈനാ ഇലൈക, ഓ നബി, നബിയെ താങ്കൾക്ക് വഹിയായി നൽകിയത്. നൂഹ് നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ വമൂസ വഈസ. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ വമൂസ വഈസ. അഞ്ചു നബിമാരെ കുറിച്ച് പറഞ്ഞു. ഈ അഞ്ചു നബിമാരാണ് ഉലുൽ അസ്മ് എന്നതാണ് ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം. എന്നാൽ വേറെ ചില അഭിപ്രായങ്ങളുണ്ട്. എല്ലാ നബിമാരും ഉലുൽ അസ്മാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ ഈ അഞ്ചു പേരല്ലാത്ത വേറെ നബിമാർ അതിൽപ്പെടും എന്ന അഭിപ്രായമുണ്ട്. അല്ലാഹു അലം. ഏറ്റവും പ്രസിദ്ധമായ പണ്ഡിതന്മാർക്കിടയിൽ മഷൂറായ അഭിപ്രായം ഈ അഞ്ച് നബിമാരാണ് ഉലുൽ അസ്മ് എന്ന അഭിപ്രായമാണ്. കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരികയും അതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്തവരാണ് ഈ അഞ്ച് റസൂലുകൾ അലൈഹി മുസ്സലാത്തു വസ്സലാം. അവരുടെ വഴിയിൽ ഉറച്ചു നിൽക്കുക, ഇയാളുകളുടെ കാര്യത്തിൽ തിരക്ക് കൂട്ടാതിരിക്കുക. പരലോകത്ത് അവരെത്തിയാൽ ഈ ദുനിയാവ് ഒന്നാകെ, മാത്രമല്ല ബർസഖും വരെ അവർക്ക് എന്തായി തോന്നും? ആഖിറത്തുമായി തട്ടിച്ചു നോക്കിയാൽ ഈ ഒരു ദിവസത്തിലെ ഏതാണ്ട് ഭാഗം എന്നതുപോലാണ് തോന്നുക. നിങ്ങൾ എത്ര കാലം, കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, എത്ര വർഷം നിങ്ങൾ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നവരോട് ചോദിക്കപ്പെടും. ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ. ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അല്പഭാഗമാണ് കഴിച്ചു കൂട്ടിയത്, എണ്ണി അവരോട് ചോദിച്ചു നോക്കൂ. ഖാല ഇൻ ലബിസ്തും ഇല്ല ഖലീല ലവ അന്നകും കുന്തും തഅലമൂൻ. നിങ്ങൾ വളരെ അല്പം മാത്രമേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ഈ ദുനിയാവ് അല്പമാണ്, പരലോകത്തെ തട്ടിച്ചു നോക്കിയാൽ ദുനിയാവ് ഒന്നാകെ എടുത്താൽ, നമ്മളെ ജീവിതമല്ല മറിച്ച് ദുനിയാവ് ഒന്നാകെ എടുത്താലും ഒന്നുമല്ല എന്നവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ അത് മറക്കാതിരിക്കുക. ഇതോടെ അൽഹംദുലില്ലാ ഈ സൂറത്തിൻ്റെ തഫ്സീർ അവസാനിക്കുന്നു. വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.